ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണോ എന്ന് സംശയം തോന്നുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ. ദീപ വിനോദ് എഴുതുന്ന ലേഖനം. ഇതിൽ എന്ത് ദൈവിക പദ്ധതി? വലിയ ഹൃദയഭാരത്തോടെയാണ് ആ രാത്രിയിൽ പ്രാർത്ഥിക്കാനിരുന്നത്. ചൊല്ലുന്ന പ്രാർത്ഥനകൾ വെറും അതരവ്യായാമം മാത്രമായിരുന്നു. മനസ്സ് നിറയെ ചോദ്യങ്ങളാണ്. പരിത്യജിക്കപ്പെടുന്നതിൻ്റെ വേദന എത്ര വലുതാണ്! അതും സ്വന്തമെന്നും എന്നും കൂടെ നിൽക്കുമെന്നും ഉറപ്പിച്ചിരുന്ന ഒരാളിൽ നിന്ന്. സങ്കീർത്തകൻ പാടുന്നതുപോലെ, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. സങ്കീർത്തനങ്ങൾ 55:12-13. തിരസ്കരണത്തിൻ്റെ തീവ്രമായ ഒരനുഭവം ആയിരുന്നു അത്. എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ സുഹൃത്ത് വളരെ ലാഘവത്വത്തോടെ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതും മതിയായ ഒരു കാരണം പോലും പറയാതെ. വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുത്തിരുന്ന ഞാൻ ആകെ തകർന്നുപോയി. എന്ത് ദൈവിക പദ്ധതിയാണ് ഇതിൽ കാണുവാൻ കഴിയുക? എന്തിനാണ് ദൈവമേ അങ്ങ് ഇത് അനുവദിച്ചത്? തീരാത്ത പരാതികളുമായി ഞാൻ കർത്താവിൻ്റെ മുൻപിലിരുന്നു. അവിടുത്തെ ഉത്തരത്തിനായി ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് യോനാ പ്രവാചകന്റെ പുസ്തകം 1:1. ഈ തിക്ത അനുഭവത്തോട് അതിനെ ബന്ധപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു ആത്മീയ ദാഹത്തോടെ എല്ലാ അധ്യായങ്ങളും വായിച്ചു തീർത്തു. അപ്പോൾ അതാ ഉള്ളിൽ നിന്ന് ദൈവാത്മാവിൻ്റെ മധുരസ്വരം, കുഞ്ഞേ നീ തകരരുത്, താർശിഷിൽ നിന്നും നിനവയിലേക്കുള്ള ദൂരമാണിത്. അതെ, എൻ്റെ പദ്ധതിയാകുന്ന താർശിഷിൽ നിന്നും ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിനവയിലേക്കുള്ള യാത്രയായിരുന്നു ഈ തിരസ്കരണത്തിൻ്റെ അനുഭവം. നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നാം അനുഭവങ്ങളെ അളക്കുന്നു. എന്നാൽ അവ അനുവദിക്കുന്ന സർവശക്തൻ്റെ പദ്ധതികൾ നമുക്ക് പലപ്പോഴും അഗ്രാഹ്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. യെശയ്യാ 55:8. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ബന്ധം എനിക്ക് നന്നല്ല എന്നറിയുന്ന ദൈവം അത് മുറിക്കപ്പെടാൻ അനുവദിക്കുകയായിരുന്നു. ഒരിക്കലെങ്കിലും തിരസ്കരണത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും നമ്മിലുണ്ടോ? അവ ദൈവപദ്ധതിയുടെ ഭാഗമായി കാണുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? യോനാ പ്രവാചകന്റെ അനുഭവം നമുക്ക് ചിലത് പറഞ്ഞു തരും. താർശീഷിലേക്ക് കപ്പൽ കയറിയപ്പോൾ ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന ദൗത്യത്തിൽ നിന്നുമാണല്ലോ അദ്ദേഹം ഒളിച്ചോടിയത്. അങ്ങനെ താർശീഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. യോനാ 1:3. ആഞ്ഞടിച്ച കാറ്റും തന്നെ വിഴുങ്ങിയ തിമിംഗലവും കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് വചനം പറയുന്നുണ്ടല്ലോ. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു, കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. യോനാ 1:4. യോനായ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോനാ 1:17. ആ കൊടുങ്കാറ്റ് വീശുവാൻ അവിടുന്ന് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ യോന കപ്പലിൽ നിന്നും എറിയപ്പെടുമായിരുന്നു. സ്വന്തം പദ്ധതി പ്രകാരം താർശീഷിൽ എത്തിച്ചേർന്നാൽ ദൈവിക പദ്ധതി നിറവേറ്റപ്പെടുന്നതെങ്ങനെ? ആ എറിയപ്പെടൽ ദൈവിക പദ്ധതിയുടെ ആരംഭം മാത്രമായിരുന്നില്ലേ? തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്ന സമയം ഭയത്തിലല്ല, പ്രാർത്ഥനയിലായിരുന്നു യോന. ആ ഇരുട്ടിൻ്റെ അനുഭവം അദ്ദേഹം തൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവിക പദ്ധതിയുടെ മുന്നോടിയാക്കി മാറ്റുകയായിരുന്നു. പലപ്പോഴും നാം ആശ്രയം കണ്ടെത്തുന്ന നമ്മുടെ ചില ബന്ധങ്ങളും സ്വഭാവങ്ങളും തഴക്കങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്നും നമ്മെ മറയ്ക്കുന്ന താർശീഷുകൾ ആവുകയല്ലേ? താൻ സ്നേഹിക്കുന്നവരെ, പ്രത്യേകം തിരഞ്ഞെടുത്തവരെ പലപ്പോഴും അവിടുന്ന് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിലൂടെ, അതുവഴി ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കും. അത് അവിടുന്ന് നമ്മെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിരിക്കും. എപ്പോഴും അവിടത്തേക്ക് നമ്മെ എടുത്തുപയോഗിക്കുന്നതിന് തടസ്സമായ ഒരു സ്വഭാവമോ തഴക്കദോഷമോ ഒരു ബന്ധമോ ആയിരിക്കാം നാം ഉപേക്ഷിക്കേണ്ടി വരിക. ഈ കൊടുങ്കാറ്റ് ചിലപ്പോൾ നമ്മെ മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ കാരണമായേക്കാം. നമ്മളാണ് അവരുടെ ജീവിതത്തിന് നാശകാരണമെന്ന് ആരോപിതരായേക്കാം. യോനാ പ്രവാചകന്റെ കാര്യം ഓർമ്മിക്കുക. നമ്മെ അവർ വലിച്ചെറിയുമ്പോൾ നാം ചെന്ന് വീഴുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് മറക്കാതിരിക്കുക. അതനുവദിക്കുന്ന അവൻ നമുക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഒരുപക്ഷെ യോന തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്ന പോലെ ഇരുട്ടിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു അനുഭവത്തിലൂടെ നാം കടന്നുപോയേക്കാം. നിഷ്ക്രിയത്വത്തിൻ്റെ ഈ ഇരുട്ട് പ്രാർത്ഥിക്കുവാനായും ദൈവിക പദ്ധതിയിൽ നിന്നും നാം എങ്ങനെ വ്യതിചലിച്ചുവെന്ന് വിചിന്തനം ചെയ്യുവാനായും ദൈവം അനുവദിക്കുന്ന സമയം മാത്രമാണ്. ഒരു പക്ഷേ വലിയ പാപാവസ്ഥ ഒന്നും ആയിരിക്കില്ല നമ്മെ വഴിതെറ്റിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ശാന്തസ്വരം ശ്രവിക്കാനുള്ള ഒരു ആന്തരിക ശാന്തതയുടെ അഭാവമായിരിക്കാം അതിന് കാരണം. അത് നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ സ്വരം നമുക്ക് ശ്രാവ്യമാകൂ. ഏത് വേദന തിങ്ങുന്ന അനുഭവത്തിലും ദൈവിക പദ്ധതി കാണുവാൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറന്നിരിക്കട്ടെ. അനുഭവപ്പെടുന്ന വേദന തീവ്രമെങ്കിലും ഇരുട്ട് ഘനമുള്ളതെങ്കിലും മുമ്പിലുള്ള ആ വഴി അനുഗ്രഹത്തിൻ്റെ വഴിയായിരിക്കും. ആ സഹന വഴിയുടെ ദൂരമോ നമ്മുടെ പദ്ധതിയാകുന്ന നമ്മെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്ന താർശീഷിൽ നിന്ന് നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന അവിടുത്തെ പദ്ധതിയായ നിലവിലേക്കുള്ള ദൂരം മാത്രം.